വെൽക്കം ബാക്ക് ടു വൺവെസ്റ്റർ. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് 18 സ്റ്റോക്ക് മാർക്കറ്റ് കോഡ്സ് ആണ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നില്ലെങ്കിൽ മാർക്കറ്റ് ഒരു ദിവസം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. പക്ഷേ അതിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പം അതിൽ നിങ്ങൾക്ക് യാതൊരു ചിലവുമില്ല. പക്ഷേ മാർക്കറ്റ് നിങ്ങളെ പഠിപ്പിക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അല്ലെ പോർട്ട്ഫോളിയോയുടെ ഒരു പെർസെൻറ്റേജ് മാർക്കറ്റ് എടുത്തിട്ടുണ്ടായിരിക്കും. ഇതിൽ ഒരു കാര്യം ഓർക്കുക, ഞാനിപ്പോൾ പറയാൻ പോകുന്ന കോഡ്സ് എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് കോഡ്സോ അല്ലെങ്കിൽ ഇത് ബെസ്റ്റ് സ്റ്റോക്ക് മാർക്കറ്റ് കോഡ്സോ അല്ല. ഞാൻ എൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് ജേർണിയിൽ എനിക്ക് മനസ്സിലാക്കിയ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്നെ മാർക്കറ്റ് പഠിപ്പിച്ച കാര്യങ്ങൾ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കോഡ്സ് ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. അതിൽ ആദ്യത്തെ കൂട്ടം എന്ന് പറയുന്നത് ഇതാണ്, പബ്ലിക് ഒപ്പീനിയൻ പോൾ ഇസ് നോ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ തോട്ട്. അത് പറഞ്ഞിരിക്കുന്നത് വാറൻ ബഫറ്റ് ആണ്. അതായത് നിങ്ങൾ ആരുടെ സ്ട്രാറ്റജി ഫോളോ ചെയ്തെന്ന് പറഞ്ഞാലും അത് നിങ്ങൾ സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിക്ക് അത്രയും വരില്ല എന്ന്. മറ്റുള്ളവരുടെ ടിപ്സോ സ്ട്രാറ്റജിയോ ഫോളോ ചെയ്യുമ്പോൾ ഉള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, അവർ പറയുന്നത് ചിലപ്പം ആദ്യം വർക്കൗട്ട് ആവുമായിരിക്കും, രണ്ടാമതും വർക്കൗട്ട് ആയിരിക്കും, മൂന്നാമതും വർക്കൗട്ട് ആയിരിക്കും, പക്ഷേ നാലാമതായിരിക്കും നിങ്ങൾ ആദ്യം ഉണ്ടാക്കിയ അത്രയും പൈസയും ഒന്നിച്ച് നാലാമത്തെ പ്രാവശ്യമായിരിക്കും പോകുന്നത്. പക്ഷേ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നതുകൊണ്ടോ അവരുടെ സ്ട്രാറ്റജീസിനെ പറ്റി വായിക്കുന്നതുകൊണ്ടോ അല്ല അതിനെപ്പറ്റി കൂടുതൽ റിസർച്ച് ചെയ്യുന്നതുകൊണ്ടോ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ തന്നെ കുറച്ച് ഇൻപുട്ടും കൂടെ യൂസ് ചെയ്തിട്ട് വേണം അവരുടെ സ്ട്രാറ്റജി പരീക്ഷിക്കാനായിട്ട്. കാരണം ഒരാളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗോളോ അല്ലെങ്കിൽ റിസ്ക് പ്രൊഫൈലോ ആയിരിക്കത്തില്ല മറ്റൊരാൾക്ക്. രണ്ടാമത്തെ കൂട്ടം എന്ന് പറയുന്നത് ഇതാണ്, മാർക്കറ്റ്സ് ക്യാൻ റിമെയിൻ ഇറാഷണൽ എ ലോട്ട് ലോങ്ങർ ദാൻ യു ആൻഡ് ഐ ക്യാൻ റിമെയിൻ സോൾവെൻറ്റ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ലെവറേജും മാർക്കറ്റ് ടൈമിങ്ങുമാണ്. അതിൻ്റെ അർത്ഥം ഇതാണ്, നിങ്ങൾ എൻട്രി ചെയ്തിരിക്കുന്ന സ്റ്റോക്സ് നല്ലതായിരിക്കാം, അതുപോലെ നിങ്ങൾ എൻട്രി ചെയ്തിരിക്കുന്ന പ്രൈസും നല്ലതായിരിക്കാം, പക്ഷേ മാർക്കറ്റ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കത്തില്ല മൂവ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് 20 times ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്റ്റോക്ക് ആയിരുന്നു, അതിപ്പോൾ 10 times എത്തിയപ്പോഴത്തേക്ക് അട്രാക്റ്റീവ് വാല്യൂവേഷനായി, അന്നേരമാണ് നിങ്ങൾ പർച്ചേസ് ചെയ്തിരുന്നത്. സോ ആ എൻട്രി ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് നല്ലതാണ്, പർച്ചേസ് ചെയ്ത പ്രൈസും കറക്റ്റാണ്, പക്ഷേ മാർക്കറ്റ് മേ ബി അത് 5 times ട്രേഡ് ചെയ്തിട്ടായിരിക്കും തിരിച്ച് റീകവർ ചെയ്യാൻ പോകുന്നത്. സോ അതുവരെ നിങ്ങൾക്ക് ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഹോൾഡ് ചെയ്യുകയും ചെയ്യണം. അതിപ്പം ലെവറേജ് ചെയ്ത് വാങ്ങിച്ചതാണെങ്കിൽ അത് കീപ്പ് ആ പൊസിഷൻ കീപ്പ് ചെയ്യാനുള്ള ഫണ്ട് നിങ്ങൾക്ക് വേണം. സോ അതെന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്തിനേക്കാളും ഒത്തിരി സമയം കഴിഞ്ഞിട്ടായിരിക്കും അത് റിക്കവർ ചെയ്യുന്നത്. സോ അതുവരെ നിങ്ങൾക്ക് പിടിച്ചിരിക്കാൻ പറ്റണം. ലെവറേജ് ചെയ്ത് ഹൈ ക്വാളിറ്റി സ്റ്റോക്സ് പർച്ചേസ് ചെയ്യുമ്പം വരാമെന്ന ഒരു പ്രോബ്ലമാണ് ഇത്. മൂന്നാമത്തെ കൂട്ടം എന്ന് പറയുന്നത് അഗെയിൻ വാറൻ ബഫറ്റ് പറഞ്ഞിരിക്കുന്നതാണ്, ബൈ പീരിയോഡിക്കലി ഇൻവെസ്റ്റിംഗ് ഇൻ ആൻ ഇൻഡെക്സ് ഫണ്ട് ദ നോ നത്തിങ് ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ആക്ച്വലി ഔട്ട് പെർഫോം മോസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഫഷണൽസ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതാണ്, സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി ഒന്നും അറിയാത്ത ഒരാൾക്കാണെങ്കിലും മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു ഇൻഡെക്സ് ഫണ്ടിലോ അല്ലെങ്കിൽ ETFലോ പോയി ഇൻവെസ്റ്റ് ചെയ്താൽ മതി, അവർക്ക് മിക്ക ഫണ്ട് മാനേജേഴ്സിനെയും അല്ലെങ്കിൽ മിക്ക ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഫഷണൽസിനെയും അവർക്ക് ബീറ്റ് ചെയ്യാൻ പറ്റും. സോ അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ആ ഡിസിപ്ലിൻ ആണ്. നിങ്ങൾക്ക് മിക്ക മ്യൂച്വൽ ഫണ്ടിൻ്റെയും പെർഫോമൻസ് എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും, മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് ഈ ഫണ്ട്സൊക്കെ മാർക്കറ്റിനെ ബീറ്റ് ചെയ്യും, അതായത് നിഫ്റ്റിയേക്കാളും സെൻസെക്സിനേക്കാളും ബെറ്റർ റിട്ടേൺസ് പ്രൊവൈഡ് ചെയ്യും. പക്ഷേ മാർക്കറ്റ് ക്രാഷ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ആക്ച്വലി സെൻസെക്സും നിഫ്റ്റി ഫോളോ ചെയ്യുന്നതിനേക്കാളും കൂടുതലായിരിക്കും ഈ ഫണ്ട്സൊക്കെ ഫോളോ ചെയ്യുന്നത്. സോ ഒരു 10-20 വർഷം കഴിയുമ്പോൾ മേ ബി ഇൻഡെക്സ് ഫണ്ട്സിൻ്റെയും ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെയും ആവറേജ് റിട്ടേൺസ് പറയുന്നത് ഒന്നെങ്കിൽ ഏകദേശം സെയിം ആയിരിക്കാം, അല്ലെങ്കിൽ മേ ബി ഇൻഡെക്സ് ഫണ്ട്സ് ആയിരിക്കാം ആക്റ്റീവ് ഫണ്ട്സിനേക്കാളും ബെറ്റർ റിട്ടേൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നിങ്ങൾക്കപ്പം ഈ ആക്റ്റീവ് ഫണ്ട്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വരാവുന്ന 1%, 2% ആനുവൽ ചാർജസ് എന്ന് പറയുന്നത് നിങ്ങൾക്കപ്പോൾ അവിടെ സേവ് ചെയ്യാനും പറ്റും, അത് കോമ്പൗണ്ട് ചെയ്ത് വളരുകയും ചെയ്യും ഒരു ETFലോ ഇൻഡെക്സ് ഫണ്ടിലോ ഇടുമ്പോഴത്തേക്ക്. നാലാമത്തെ കൂട്ടെന്ന് പറയുന്നത് അഗെയിൻ വാറൻ ബഫറ്റ് പറഞ്ഞിരിക്കുന്നതാണ്, ഇഫ് യു ബൈ തിങ്സ് യു ഡോണ്ട് നീഡ് സൂൺ യു വിൽ ഹാവ് ടു സെൽ തിങ്സ് യു നീഡ്. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആവശ്യമില്ലാതെ കണ്ണിൽ കണ്ട ഫാൻസി നെയിംസൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉള്ള ഹൈ ക്വാളിറ്റി നെയിംസ് അവസാനം അത് വിൽക്കേണ്ടി വരും, മറ്റേതിൻ്റെ ലോസ് കവർ ചെയ്യാനായിട്ട്. അഞ്ചാമത്തെ കൂട്ടെന്ന് പറയുന്നത് ഇതാണ്, നെവർ ഇൻവെസ്റ്റ് ഇൻ എ ബിസിനസ് യു കാനോട്ട് അണ്ടർസ്റ്റാൻഡ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് അറിയാൻ വയ്യാത്ത കമ്പനികളിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ്. ഞാൻ എൻ്റെ പ്രീവിയസ് എപ്പിസോഡ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റോക്ക് മാർക്കറ്റിൽ ആക്ച്വലി ഏറ്റവും നല്ല റിട്ടേൺസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന കമ്പനികൾ എന്ന് പറയുന്നത് നമ്മുടെ കൺമുമ്പിലൊക്കെ ഉള്ള കമ്പനീസൊക്കെ തന്നെയാണ്. അതിപ്പം ബ്രിട്ടാനിയും ITC ഹിന്ദുസ്ഥാൻ ലീവറും TCSഉം ഇൻഫോസിസും ഒക്കെ ആണെങ്കിൽ. പക്ഷേ നമ്മൾ കേട്ടിട്ടുകൂടെ ഇല്ലാത്ത കമ്പനീസ് മറ്റുള്ളവർ റെക്കമെൻഡ് ചെയ്യുമ്പം അതിൻ്റെ ഹിസ്റ്ററി ഒന്ന് പോയി ചെക്ക് ചെയ്താൽ മതി, അതിൽ 10 ചിലപ്പോൾ 2 മാത്രമേ ഡെലിവറി ചെയ്തിട്ടുള്ളായിരിക്കും ഫ്യൂച്ചറിൽ. ആറാമത്തെ കൂട്ടെന്ന് പറയുന്നത് ഇതാണ്, ഡു നോട്ട് പുട്ട് ഓൾ യുവർ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് സ്പ്രെഡ് ചെയ്ത് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. അതായത് ഒരു സ്റ്റോക്കിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യരുത്, ഒരു സെക്ടറിൽ മാത്രമായിട്ടും ഇൻവെസ്റ്റ് ചെയ്യരുത്, പല സെക്ടേഴ്സിൽ പല സ്റ്റോക്സിൽ വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഏഴാമത്തെ കൂട്ടെന്ന് പറയുന്നത് ഇതാണ്, ദ സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് ഓൾവേസ് ദെയർ, ഇറ്റ് ഹാസ് ബീൻ ദെയർ ഫോർ സെഞ്ചുറീസ് ആൻഡ് ഇറ്റ് ലീവ്സ് ലോങ്ങർ ദാൻ എനി വൺ ഓഫ് അസ് ഹിയർ. ദെർഫോർ ഡോണ്ട് റഷ് ആൻഡ് ട്രേഡ് ഓൾ യുവർ ക്യാപിറ്റൽ ലൈക്ക് ദെയർ ഇസ് നോ ടുമോറോ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ മാർക്കറ്റ് കറക്റ്റ് ചെയ്യുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് താഴ്ന്നു തുടങ്ങുമ്പോഴത്തേക്കോ നിങ്ങളുടെ എൻറ്റയർ ക്യാപിറ്റലും പോയി ഒന്നിച്ച് ഇൻവെസ്റ്റ് ചെയ്യരുത്. കാരണം അതെന്ന് പറയുന്നത് ആ ഒരു ഫോളിൻ്റെ ഒരു ബിഗിനിങ് മാത്രമായിരിക്കാം. സോ എപ്പോഴും ഒരു ക്യാഷ് റിസർവ് കീപ്പ് ചെയ്യുക. കാരണം മാർക്കറ്റ് എന്ന് പറയുന്നത് ഇന്നോ നാളെ ഒന്നും ഷട്ട് ഡൗൺ ചെയ്യത്തില്ല. നമുക്ക് ഇപ്പം ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോക്സ് നമുക്ക് എപ്പോൾ വേണേലും പോയി വാങ്ങിക്കാൻ പറ്റും. സോ നമുക്ക് എപ്പോഴാണോ വാല്യൂ തോന്നുന്നത് അപ്പം വേണം കൂടുതൽ വാങ്ങിക്കാനായിട്ട്. എട്ടാമത്തെ കൂട്ട് എന്ന് പറയുന്നത് ഇതാണ്, ഇഫ് യു കാൺ ടേക്ക് എ സ്മോൾ ലോസ് സൂണർ ഓർ ലേറ്റർ യു വിൽ ടേക്ക് ദ മദർ ഓഫ് ഓൾ ലോസസ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് ആക്ച്വലി സ്റ്റോപ്പ് ലോസ് കൂടെയാണ്. അതായത് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞ് അത് തെറ്റാണെന്ന് തോന്നി അല്ലെങ്കിൽ ആ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പൊസിഷൻ റിവേഴ്സ് ചെയ്യുക. അതായത് സേ ഇപ്പോൾ ഒരു സ്റ്റോക്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, അത് കഴിഞ്ഞ് അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ചെയ്തു. സോ ഉടനെ തന്നെ ബാക്കിയൊന്നും നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല, ആ സ്റ്റോക്ക് അങ്ങ് എക്സിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല ഒരു സ്റ്റോക്ക് മൂവ് ചെയ്യുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു കമ്പനി മൂവ് ചെയ്യുന്നെങ്കിൽ ആ ലോസ് ബുക്ക് ചെയ്ത് എക്സിറ്റ് ചെയ്യുക. അതിൽ തന്നെ പിന്നെയും റീഇൻവെസ്റ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ പിന്നെയും നമ്മുടെ ലോസസ് കൂടത്തേ ഉള്ളൂ ഓവർ ടൈം. ഒമ്പതാമത്തെ കൂട്ടെന്ന് പറഞ്ഞാൽ ഇതാണ്, ഡു നോട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് എ റേജിംഗ് ബുൾ ആൻഡ് ദ സ്ട്രെങ്ത് ഓഫ് എ ബെയർ ഇൻ സ്റ്റോക്ക് മാർക്കറ്റ്. ബോത്ത് ഹാവ് ദ പവർ ടു ട്രാമ്പിൾ യു ടു ഡെത്ത് ഇഫ് യു ഫൈറ്റ് അഗൈൻസ്റ്റ് ദം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതാണ്, ലെവറേജ് ചെയ്തോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടേം പ്ലേ എന്നുള്ള രീതിയിൽ ഒരു ബുൾ മാർക്കറ്റിൽ ഷോർട്ട് സെൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ബെയർ മാർക്കറ്റിൽ വീണ്ടും വീണ്ടും പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ നിങ്ങളെ തകർക്കും. അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ കയ്യിൽ അൺലിമിറ്റഡ് ക്യാപിറ്റൽ കാണണം. പത്താമത്തെ കൂട്ടം എന്ന് പറഞ്ഞാൽ ഇതാണ്, ടേക്ക് യുവർ പ്രോഫിറ്റ്സ് ഓർ സംവൺ എൽസ് വിൽ ടേക്ക് ദം ഫോർ യു. ഇത് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ സെല്ലിംഗ് എന്ന് പറയുന്നത് ബൈങ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഹയർ ലെവൽസിൽ സെല് ചെയ്താൽ മാത്രമേ ലോവർ ലെവൽസിൽ വാങ്ങിക്കാനൊക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എഗെയിൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലെ പോലെ നിങ്ങളുടെ അൺലിമിറ്റഡ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ സെല് ചെയ്യാതിരിക്കേണ്ട കാര്യമുള്ളൂ. പതിനൊന്നാമത്തെ കൂട്ടെന്ന് പറഞ്ഞാൽ ഇതാണ്, പ്രോസ് വിൽ റീഎൻട്രി ട്രേഡ് ആഫ്റ്റർ ഇറ്റ് ഗെറ്റ്സ് സ്റ്റോപ്ഡ് ഔട്ട് ഇഫ് ദ ട്രേഡ് സെറ്റ്സ് അപ്പ് എഗെയിൻ. അമേച്ചേഴ്സ് ഗിവ് അപ്പ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ്, പ്രൊഫഷണൽസ് ഒരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ചെയ്യുമ്പോഴത്തേക്ക് അവരത് എക്സിറ്റ് ചെയ്യും. പക്ഷേ വീണ്ടും ആ സ്റ്റോക്ക് അട്രാക്റ്റീവ് ആണെന്ന് തോന്നുമ്പോഴത്തേക്ക് അവരത് വീണ്ടും വാങ്ങിക്കും. അമേച്ചേഴ്സും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും അവർ റീഎൻട്രി ചെയ്യാൻ മടിക്കും. കാരണം സ്റ്റോക്ക് കയറിപ്പോയെന്ന് പറഞ്ഞ് അങ്ങനെ റീഎൻട്രി ചെയ്യാത്തതുകൊണ്ടാണ് മിക്ക സ്റ്റോക്സും നമ്മൾ സെല് ചെയ്ത് കഴിഞ്ഞിട്ട് കയറിപ്പോയി എന്ന് പറയുന്നത്. പന്ത്രണ്ടാമത്തെ കൂട്ടം എന്ന് പറഞ്ഞാൽ ഇതാണ്, ബോട്ടംസ് ഇൻ ദ ഇൻവെസ്റ്റ്മെൻറ്റ് വേൾഡ് ഡോണ്ട് എൻഡ് വിത്ത് ഫോർ ഇയർ ലോസ്, ദേ എൻഡ് വിത്ത് 10 ഓർ 15 ഇയർ ലോസ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്ക് 52 വീക്ക് ലോയിൽ എത്തിയെന്ന് പറഞ്ഞ് അതൊരു അട്രാക്റ്റീവ് ആയി ആയിരിക്കണമെന്നില്ല. ആ സ്റ്റോക്ക് 52 വീക്ക് ലോയിൽ എത്താൻ ഒരു റീസൺ കാണുമായിരിക്കും. ആ റീസൺ എന്ന് പറഞ്ഞാൽ അവരുടെ ഫണ്ടമെൻ്റൽ പ്രശ്നമായിരിക്കാം. സോ അത് സോൾവ് ചെയ്യാനായിട്ട് സമയമെടുക്കുമായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ആ കമ്പനി റീകവർ ചെയ്യാൻ മേ ബി 5-ഓ 10-ഓ വർഷം എടുക്കുമായിരിക്കും. അതുവരെ ആ സ്റ്റോക്ക് താഴോട്ടായിരിക്കും പൊക്കൊണ്ടിരിക്കുന്നത്. പതിമൂന്നാമത്തെ കൂട്ടെന്ന് പറയുന്നത് ഇതാണ്, ഇറ്റ്സ് ടൈം നോട്ട് ടൈമിംഗ് ദാറ്റ് മേക്സ് മണി ഇൻ ദ മാർക്കറ്റ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് കോമ്പൗണ്ടിങ്ങിൻ്റെ ഒരു പവറും അതുപോലെ പേഷ്യൻസും ആണ്. നിങ്ങൾ ചിലപ്പോൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കും, നിങ്ങളിപ്പം ഒരു നല്ല സ്റ്റോക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് നല്ലതായിട്ട് റിട്ടേൺസ് തന്നുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചു. നിങ്ങളപ്പം നല്ലൊരു ലെവൽ എത്തിക്കഴിഞ്ഞിട്ട് അതങ്ങ് സെല് ചെയ്യുവാണ്, ഓക്കെ ഇത് നല്ലൊരു ലെവലാണ്, ഇത് അതിൻ്റെ ടോപ്പാണെന്ന് പറഞ്ഞ് എക്സിറ്റ് ചെയ്യുവാണെങ്കിൽ അത് കഴിഞ്ഞ് വീണ്ടും ആ സ്റ്റോക്ക് മേളിലോട്ടായിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പതിനാലാമത്തെ കൂട്ടം എന്ന് പറയുന്നത് ഇതാണ്, ആൻ ഇൻവെസ്റ്റർ വിത്തൗട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഇസ് ലൈക്ക് എ ട്രാവലർ വിത്തൗട്ട് എ ഡെസ്റ്റിനേഷൻ. ഞാൻ എൻ്റെ പ്രീവിയസ് എപ്പിസോഡിൻ്റെ അതും പറഞ്ഞായിരുന്നു, നിങ്ങൾ മാർക്കറ്റിൽ എൻട്രി ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾ വേണം. എന്തിനാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിഞ്ഞിരിക്കണം. അതിപ്പം ഹയർ റിട്ടേൺസിനാണോ, അതൊരു ലോങ് ടേം ഗോളിന് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു ഫണ്ട് കളക്ട് ചെയ്യാനായിട്ടാണോ, എന്തിനാണെന്നുള്ളത്. അങ്ങനെ ഒരു ഗോൾ ഉണ്ടെങ്കിൽ മാത്രമേ എപ്പോൾ വാങ്ങിക്കണം, എപ്പോൾ വിൽക്കണം, എപ്പോൾ ഒരു സ്റ്റോക്കിൽ റീഎൻട്രി ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പതിനഞ്ചാമത്തെ കൂട്ടം എന്ന് പറയുന്നതാണ്, ഇൻ ട്രേഡിംഗ് എവറിത്തിങ് വർക്ക്സ് സംടൈംസ് ആൻഡ് നത്തിങ് വർക്ക്സ് ഓൾവേസ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്ക് പിക്ക് ചെയ്യാനായിട്ട് ഒരു മാജിക്കൽ ഫോർമുലയോ അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ഫോർമുലയോ എന്ന് പറയുന്ന ഒരു സംഭവമില്ല. നിങ്ങളിപ്പോൾ ഒരു സ്ട്രാറ്റജി ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറേ തവണ അത് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷേ എല്ലാ തവണ അത് വർക്കൗട്ട് ആവത്തില്ല. പതിനാറാമത്തെ കൂട്ടം എന്ന് പറഞ്ഞാൽ ഇതാണ്, ദ ലോങ്ങർ യു വെയിറ്റ് ഫോർ എ ലൂസിംഗ് ട്രേഡ് ടു റിവേഴ്സ് ആൻഡ് ഗോ ഇൻ യുവർ ഫേവർ, ദ ഗ്രേറ്റർ ദ ലൈക്ലിഹുഡ് ദാറ്റ് യു ആർ ഓൺ ദ റോങ് സൈഡ് ഓഫ് എ ട്രെൻഡ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് ഇതാണ്, ഹോപ്പ് എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജി അല്ല. അതായത് നിങ്ങളിപ്പോൾ ഒരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്തപ്പോഴത്തേക്ക് അത് താഴോട്ട് പോകുമെന്ന് വിചാരിച്ചു. സോ പിന്നെയും പിന്നെയും നിങ്ങളത് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്, അത് മേലോട്ട് പോകുമായിരിക്കും എന്നുള്ള ഒരു ഹോപ്പിൽ. പക്ഷേ ആ ഹോപ്പ് എന്ന് പറയുന്നത് അതൊരു സ്ട്രാറ്റജി അല്ല. അങ്ങനെ താഴെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആക്ച്വലി അവിടെ എക്സിറ്റ് ചെയ്ത് ഒന്നുകിൽ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അടുത്ത സ്റ്റോക്കിലോട്ടാണ് മൂവ് ചെയ്യേണ്ടത്. അല്ലാതെ ആ സ്റ്റോക്ക് തന്നെ റീകവർ ചെയ്യുമായിരിക്കും എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെ വിചാരിക്കുമ്പോൾ ആക്ച്വലി നിങ്ങൾ എൻട്രി ചെയ്തിരിക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ടൈമിലായിരിക്കാം. അത് ആ ഫോൾ എന്ന് പറയുന്ന ഒരു ബിഗിനിങ് മാത്രമായിരിക്കാം. പതിനേഴാമത്തെ കൂട്ടം എന്ന് പറയുന്നത് ഇതാണ്, ഇഫ് യു വെയിറ്റ് ഫോർ ദ റൈറ്റ് ടൈം ടു ബൈ യു വിൽ നെവർ ബൈ എനിത്തിങ് അറ്റ് ഓൾ ആൻഡ് ഇഫ് യു സെൽ വെൻ എവറി വൺ സേ സെൽ യു വിൽ നെവർ ഹാവ് എനിത്തിങ് അറ്റ് ഓൾ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് മാർക്കറ്റ് ടൈമിങ്ങിനെയാണ്. അതായത് നിങ്ങൾ ഒരിക്കലും മാർക്കറ്റിൻ്റെ ടോപ്പിനെയോ ബോട്ടമിനെയോ പ്രൊഡക്റ്റ് ചെയ്യാൻ നോക്കരുത്. അതായത് ഒരു ലെവലിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഇതാണ് ഏറ്റവും ടോപ്പ് അല്ലെങ്കിൽ ഇതാണ് ഏറ്റവും ബോട്ടം എന്നുള്ള രീതിയിൽ നിങ്ങൾ അസ്യൂം ചെയ്ത് ഒരു ഡിസിഷൻ എടുക്കരുത്. അതായത് ഫോർ എക്സാമ്പിൾ നിഫ്റ്റി ഇപ്പം 11,000-ൽ നിന്ന് 20,000-ലോട്ട് സഡൻലി വന്നു എന്ന് വിചാരിച്ചു. സോ നിങ്ങളപ്പം ഒരിക്കലും അവിടെ അസ്യൂം ചെയ്യരുത് 20,000 ആണ് മാർക്കറ്റിൻ്റെ ടോപ്പ് എന്ന് പറഞ്ഞിട്ട്. അത് മേ ബി 25,000-ലോട്ടായിരിക്കും പോകുന്നത്, എന്നിട്ടായിരിക്കും മേ ബി 10,000-ലോട്ട് തിരിച്ചു വരുന്നത്. അതുപോലെ മാർക്കറ്റ് ഇപ്പം സേ 11,000-ൽ നിന്ന് 9,000-ലോട്ട് എത്തിയെന്ന് വിചാരിച്ചു. അപ്പോഴും നിങ്ങൾ ഒരിക്കലും അസ്യൂം ചെയ്യരുത് ഇതാണ് മാർക്കറ്റിൻ്റെ അൾട്ടിമേറ്റ് ബോട്ടം എന്ന് പറയുന്നത്. ആ 9,000-ൽ നിന്ന് മേ ബി 6,000-ൽ എത്തിയിട്ടായിരിക്കും തിരിച്ചത് 12,000-ലോട്ട് വരുന്നത്. സോ മാർക്കറ്റിൻ്റെ ബോട്ടത്തിനെയോ ടോപ്പിനെയോ നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ നോക്കാതെ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രൈസിൽ എത്തുമ്പോൾ പോയി അത് വാങ്ങിക്കുക. 18-ാമത്തെ കൂട്ടെന്ന് പറയുന്നത് ഇതാണ്, ഇഫ് ഇൻവെസ്റ്റിംഗ് ഈസ് എൻ്റർടൈനിങ് ഇഫ് യു ആർ ഹാവിംഗ് ഫൺ യു ആർ പ്രോബബ്ലി നോട്ട് മേക്കിംഗ് എനി മണി ഗുഡ് ഇൻവെസ്റ്റിംഗ് ഈസ് ബോറിംഗ്. അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വാല്യൂ ഇൻവെസ്റ്റിങ്ങിനെയാണ്. വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ആക്ച്വലി ഒരു പ്രോഡക്റ്റ് മാതിരിയാണ്, എല്ലാവർക്കും മൾട്ടിബാഗ് റിട്ടേൺസ് വേണം. പക്ഷേ അതൊട്ടും ഈസി അല്ല എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ മാനിഫെസ്റ്റോയ്ക്ക് അത് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇന്നേ വരെ ഒരു മൾട്ടിബാഗ് റിട്ടേൺസ് കിട്ടിയിട്ടില്ല എന്ന്. പക്ഷേ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എക്സിറ്റ് ചെയ്ത പല സ്റ്റോക്സും മൾട്ടിബാഗേഴ്സ് ആയിട്ടുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഡബിൾ ചെയ്തിട്ട് വീണ്ടും ആ സ്റ്റോക്ക് തന്നെ റീഎൻട്രി ചെയ്തിട്ട് പിന്നെയും ഞാൻ ഡബിൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ബഫറ്റിനും ജുൻജുൻ വാലിക്കൊക്കെ കിട്ടുന്ന പോലെ 10 ഇരട്ടി 100 ഇരട്ടി ഒന്നും എനിക്ക് ഇന്നേ വരെ കിട്ടിയിട്ടില്ല. സോ അതിൻ്റെ റീസൺ എന്താണെന്ന് കഴിഞ്ഞ ഇടയ്ക്കും ഒരാൾ എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് എനിക്ക് മൾട്ടിബാഗ് റിട്ടേൺസ് കിട്ടുന്നില്ല എന്ന്. സോ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഞാൻ ഇന്നേ വരെ അതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല, അല്ലെ ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടില്ല. ഇനി കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും മൾട്ടിബാഗ് റിട്ടേൺസ് കിട്ടണമെന്ന് യാതൊരു ഗ്യാരണ്ടിയില്ല. കാരണം ഞാനിപ്പോൾ മാർക്കറ്റിൽ എൻട്രി ചെയ്തിട്ട് ഇപ്പോൾ 18 വർഷം ആയിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ മോട്ടിലാൽ ഒസ്വാൾ ആണെങ്കിൽ 30 ഇയേഴ്സ് ആയിട്ടുണ്ട്. അവരുടെ നിങ്ങളൊരു ആഡ് കണ്ടിട്ടുണ്ടായിരിക്കും ഒരാൾ ഒരു കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്ക് അവർ ഭയങ്കര എക്സ്പേർട്ട് ആവുമെന്ന്. സോ അവർ പറയുന്നത് 30 വർഷമായിട്ട് അവർ ഇക്വിറ്റി മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് അവർ ഭയങ്കര എക്സ്പേർട്ട് ആണെന്ന്. പക്ഷെ അങ്ങനെയാണേ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാ സ്റ്റോക്കും മൾട്ടിബാഗേഴ്സ് ആവേണ്ടതല്ലേ? പക്ഷെ അങ്ങനെ ആകുന്നില്ല. അവരുടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ചേഞ്ചസ് നിങ്ങൾ നോക്കിയാൽ മതി, അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അവർ കുറേ സ്റ്റോക്സ് 52-week ലോസിലാണ് എക്സിറ്റ് ചെയ്തിരിക്കുന്നത്, അതുപോലെ കുറേ സ്റ്റോക്സ് ലോസ് ബുക്ക് ചെയ്തിട്ടാണ് അവർ എക്സിറ്റും ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ടായിരിക്കാം ജോർജ് സോറോസ് പറഞ്ഞിരിക്കുന്നത് ഗുഡ് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് ബോറിംഗ് ആണെന്ന്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗുഡ് ബൈ അൺടിൽ നെക്സ്റ്റ് എപ്പിസോഡ്.